പ്രൈസ് ദ ലോർഡ്. ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, ഇസ്രായേൽ ചരിത്രം രക്ഷാചരിത്രമായി തീർന്നതിൻ്റെ കഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എപ്രകാരമാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ഗതിവിഗതികൾ, രാജാക്കന്മാരുടെ ഭരണം, അവരുടെ നേട്ടങ്ങൾ, അവരുടെ പരാജയങ്ങൾ, ഇതെല്ലാം ദൈവിക പദ്ധതിയുടെ അഥവാ ദൈവത്തിൻ്റെ തന്നെ വെളിപ്പെടുത്തലിന് എപ്രകാരം വഴിയൊരുക്കി എന്ന് കാണുകയാണ് നമ്മൾ ചെയ്യുന്നത്. സംഭവങ്ങളുടെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും, ആ സംഭവങ്ങളിലൂടെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് പ്രവാചകന്മാരാണ്. ഇപ്പോൾ രാജവാഴ്ചയുടെ ചരിത്രം പഠിക്കുമ്പോൾ ആ രാജവാഴ്ചയുടെ കാലത്ത് കടന്നു വന്ന പ്രവാചകന്മാർ അവർ നൽകിയ സന്ദേശങ്ങളും വ്യാഖ്യാനങ്ങളും ദൈവത്തെയും അവിടുത്തെ പദ്ധതിയെയും അടുത്തു മനസ്സിലാക്കാൻ നമുക്ക് സഹായകമാകും. അതുകൊണ്ടാണ് രാജാക്കന്മാരുടെ ചരിത്രം അവതരിപ്പിക്കുന്ന ബൈബിൾ, ബൈബിൾ ഗ്രന്ഥങ്ങൾ പ്രവാചകന്മാരുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക. നമ്മൾ എലീഷ പ്രവാചകന്റെ ജീവിതവും പ്രവർത്തനങ്ങളുമാണ് കഴിഞ്ഞ ദിവസം പഠന വിഷയമാക്കിയത്. എലീഷായുടെ ജീവിതത്തിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന് രണ്ട് പ്രധാന കാര്യങ്ങൾ ശ്രദ്ധേയമാണ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. ദൈവത്തിൻ്റെ കരുണയുടെ പ്രകടനമാണ് ഒന്ന്. എൻ്റെ ദൈവം രക്ഷ, എലീഷ എന്ന വാക്കിൻ്റെ അർത്ഥമതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ദൈവം നൽകുന്ന രക്ഷയുടെ, ദൈവം നൽകുന്ന കാരുണ്യത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇന്നലെ മുഖ്യമായും നമ്മൾ പഠന വിഷയമാക്കിയത്. അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷ, പാവപ്പെട്ടവന് സംരക്ഷണത്തിലൂടെ, വിശക്കുന്നവന് ആഹാരത്തിലൂടെ, രോഗിക്ക് സൗഖ്യത്തിലൂടെ പ്രകടമാകുന്നു. മാത്രമല്ല, മനുഷ്യൻ ഒറ്റപ്പെട്ട വ്യക്തികളായിട്ടല്ല ജീവിക്കുക, മനുഷ്യ സമൂഹങ്ങളായിട്ടാണ് ജീവിക്കുന്നത്. ആ സമൂഹങ്ങൾ രാജ്യങ്ങളാവുന്നു, രാഷ്ട്രങ്ങളാവുന്നു, ജനപദങ്ങളാവുന്നു. അപ്പോൾ ഈ രാഷ്ട്രങ്ങളെ നയിക്കുകയും ആ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്നതും ദൈവത്തിൻ്റെ രക്ഷണീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എപ്രകാരമാണ് എലീഷ പ്രവാചകനിലൂടെ ദൈവം രാഷ്ട്രങ്ങളുടേതായ പ്രവർത്തനങ്ങളിൽ, പ്രത്യേകിച്ചും രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത്, ലോക ചരിത്രത്തെ, രാജ്യങ്ങളുടെ ചരിത്രത്തെ നയിക്കുന്നത് എന്ന വിഷയമാണ്. രാജാക്കന്മാരുടെ പുസ്തകം, രണ്ടാം പുസ്തകം 2 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിലാണ് എലീഷായുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. BC 9 രണ്ടാം പകുതിയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. വടക്കൻ രാജ്യമായ ഇസ്രായേലിലെ 6 രാജാക്കന്മാരുടെ കാലത്ത് അദ്ദേഹം ഇസ്രായേൽ പ്രവർത്തിച്ചിരുന്നു. അതിനിടെ ഒരു രാജവംശത്തെ തന്നെ തകിടം മറിക്കുകയും പുതിയ ഒരു രാജവംശത്തെ അധികാരത്തിലെത്തുകയും ചെയ്തതും എലീഷ പ്രവാചകനാണ്. ഇങ്ങനെ ഇസ്രായേലിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും ഒരുപോലെ ഇടപെടുകയും സ്വാധീനം ചെലുത്തുകയും ചെയ്ത വലിയ ഒരു വ്യക്തിയായിരുന്നു, വലിയ പ്രവാചകനായിരുന്നു എലീഷ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഇടപെടലുകൾ ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോവുകയാണ്. രാജാക്കന്മാരുടെ 2 പുസ്തകം 3 അധ്യായം, ഇസ്രായേലും മൊവാബ്യരും തമ്മിലുള്ള യുദ്ധം. എവിടെയാണ് ഇസ്രായേൽ, എവിടെയാണ് മൊവാബ്? നമുക്ക് ഈ പടത്തിലേക്കൊന്ന് ശ്രദ്ധ തിരിക്കാം. ഈ മാപ്പ് നമ്മൾ ഒരിക്കൽ കണ്ടതാണ്. ഏലാത്ത് ചെങ്കടലിന്റെ അഗ്രം, ഇസ്രായേലിന്റെ ഏറ്റവും തെക്കേ അതിർത്തി. ഈ ഭാഗം, ഇത്രയും പ്രദേശം മുഴുവനും ദാവീദ് നേടിയെടുത്തു, സോളമൻ സ്വന്തമായി കാത്തു സൂക്ഷിച്ചതാണ്. വലിയ ഇസ്രായേൽ രാജ്യം യൂഫ്രട്ടീസ് നദി മുതൽ മധ്യധരണിയായി മുതൽ വടക്ക് ഹെർമോൺ മല മുതൽ താഴെ ചെങ്കടൽ വരെ, ഈ ദീർഘമായ ഈ വലിയ പ്രദേശം മുഴുവനും രണ്ടായി വിഭജിക്കപ്പെട്ടതായിട്ട് നമ്മൾ കണ്ടു. വടക്ക് ഇസ്രായേലെന്നും തെക്ക് യൂദാ എന്നും രണ്ട് രാജ്യങ്ങളുണ്ടായി സോളമന്റെ മരണത്തെ തുടർന്ന് 931. ഇപ്പോൾ ഇസ്രായേൽ രാജ്യം, തെക്ക് യൂദാ രാജ്യം, ഇവരുടെ കിഴക്ക് ഭാഗത്ത് ഉള്ള രാജ്യമാണ് മോവാബ്, ചാവുകടലിന്റെ കിഴക്ക് ഭാഗത്ത്. ഇപ്പോഴേ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം 3 അധ്യായത്തിൽ ഈ മൊവാബ് രാജാവും ഇസ്രായേൽ രാജാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്, ആ ബന്ധം വഷളായപ്പോൾ ഉണ്ടായ യുദ്ധത്തെക്കുറിച്ച്. യൂദ രാജാവായ യഹോഷാഫാത്തിന്റെ 18 ഭരണവർഷം ആഹാബിന്റെ മകൻ യോറാം സമരിയായിൽ ഇസ്രായേൽ രാജാവായി. അവൻ 12 ഭരിച്ചു. അവൻ കർത്താവിന് മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു, എങ്കിലും മാതാപിതാക്കന്മാരെ പോലെ ആയിരുന്നില്ല. തുടർന്ന് 4 വാക്യത്തിൽ, മൊവാബ് രാജാവായ മെഷായ്ക്ക് ധാരാളം ആടുകളുണ്ടായിരുന്നു,
അവൻ ഇസ്രായേൽ രാജാവിന് 100,000 കുഞ്ഞാടുകളെയും 100,000 മുട്ടാടുകളുടെ രോമവും വർഷം തോറും കൊടുക്കേണ്ടിയിരുന്നു. ആഹാബ് മരിച്ചപ്പോൾ മൊവാബ് രാജാവ് ഇസ്രായേൽ രാജാവുമായി കലഹിച്ചു. അങ്ങനെ കൊടുത്തിരുന്ന കപ്പം നിർത്തലാക്കി.
ഈ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ രാജാവും യൂദാ രാജാവുമായി ഒരു സഖ്യത്തിലേർപ്പെട്ടു. ആ സഖ്യത്തിൽ ഏദോമിനെയും പെടുത്തി. ഇത്രയും ഭാഗം ഏദോമാണ്, ഏസാവിന്റെ മക്കൾ വസിക്കുന്നു എന്ന് പറയുന്ന ഏദോം. ഇവിടെ ഇസ്രായേൽ, യൂദ, ഏദോം, ഈ മൂന്ന് രാജ്യങ്ങളിൽ രാജാക്കന്മാർ ഒരുമിച്ച് മൊവാബ് രാജാവിന് എതിരെ നീങ്ങുകയാണ്. ഈ നീക്കത്തിൽ വടക്ക് നിന്ന് വന്നവർ തെക്കോട്ട് യാത്ര ചെയ്തു, അവസാനം കിഴക്കോട്ട് യാത്ര ചെയ്തു. മൊവാബിനെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറായ സാഹചര്യത്തിൽ മരുഭൂമിയിൽ പെട്ടു അവർ. അവിടെ അവർക്ക് കുടിവെള്ളം കിട്ടാതായി. ഈ സാഹചര്യത്തിൽ ജനം മുഴുവനും, പട്ടാളം മുഴുവനും പട്ടിണി കിടന്നു മരിക്കും, അല്ലെങ്കിൽ ജനം വെള്ളം കിട്ടാതെ മരിച്ചു പോകും എന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ പ്രവാചകന്റെ സഹായം തേടുകയാണ്. 3:11 യഹോഷാഫാത്ത് ചോദിച്ചു, കർത്താവിന്റെ ഹിതമാരായേണ്ടതിന് അവിടുത്തെ ഒരു പ്രവാചകൻ ഇവിടെയില്ലേ? ഇസ്രായേൽ രാജാവിന്റെ ഒരു സേവകൻ പറഞ്ഞു, ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നവനും ഷാഫാത്തിന്റെ മകനുമായ എലീഷ ഇവിടെയുണ്ട്. എലീഷ ഏലിയായുടെ ശിഷ്യനായിരുന്നു എന്നാണ് ചുരുക്കം. എലീഷായെ വിളിച്ചപ്പോൾ എലീഷ പറയും, 14:14, ഞാൻ സേവിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവാണേ, യൂദ രാജാവായ യഹോഷാഫാത്തിനെ പ്രതി അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കുക പോലും ചെയ്യില്ലായിരുന്നു. കാരണം വടക്കൻ രാജ്യമായ ഇസ്രായേലിന്റെ രാജാവ് ആഹാബും ആഹാബിന്റെ മക്കളും കർത്താവിനെതിരെ തിന്മ പ്രവർത്തിച്ചവരാണ്, ബാലിനെ ആരാധിക്കുന്നവരാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സംരക്ഷണം അവർക്ക് വേണ്ടി യാചിക്കാൻ താൻ തയ്യാറല്ല എന്നായിരുന്നു എലീഷ പറഞ്ഞത്. ഏതായാലും എലീഷ അവർക്ക് സംരക്ഷണം വാഗ്ദാനം ചെയ്യുകയാണ്. 15:15, ഒരു ഗായകനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക. ഗായകൻ പാടിയപ്പോൾ കർത്താവിന്റെ ശക്തി എലീഷയുടെ മേൽ ആവസിച്ചു. അവൻ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും. കാറ്റോ മഴയോ ഉണ്ടാവുകയില്ല, അരുവിത്തടം ജലം കൊണ്ട് നിറയും. നീയും കാലിക്കൂട്ടവും മൃഗങ്ങളും അത് കുടിക്കും. കർത്താവിന് ഇത് നിസ്സാരമാണ്. ഇങ്ങനെ ദൈവം അവർക്ക് സംരക്ഷണം നൽകും എന്ന വാഗ്ദാനം എലീഷയിലൂടെ ലഭിച്ചു. എലീഷയ്ക്ക് ദൈവവചനം കിട്ടുന്ന സാഹചര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇത് പ്രവാചകത്വത്തിന്റെ ആരംഭഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് നമുക്കറിയാം. പ്രവാചകന്മാര് ചിലപ്പോഴൊക്കെ വെളിച്ചപ്പാടന്മാരെ പോലെയായിരുന്നു. ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അരുളപ്പാടുകൾ എപ്പോഴും അവർക്ക് ലഭ്യമായിരുന്നില്ല. അതിന് ഗായക സംഘത്തിന്റെ അകമ്പടി വേണം. ചിലപ്പോൾ സംഗീത ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയായിരിക്കും അവർ ദൈവവചനത്തിന് കാതോർക്കുക. അങ്ങനെ പാട്ടുകാരന്റെ പാട്ട് കേൾക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് അവന് മേൽ വന്നത് എന്ന് പറയും. പിൽക്കാലത്ത് ഇങ്ങനെയുള്ള ഉപകരണങ്ങളുടെ സഹായമൊന്നും കൂടാതെ തന്നെ പ്രവാചകന്മാർക്ക് ദൈവത്തിന് സന്ദേശം ലഭിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ പ്രവാചകത്വത്തിൽ തന്നെ ഒരു വളർച്ച നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക. പ്രവാചകൻ പറഞ്ഞത് സംഭവിച്ചു. മഴ പെയ്യാതെ തന്നെ വെള്ളമുണ്ടായി. ഏതോ മലകളിൽ പെയ്ത വെള്ളം മരുഭൂമിയിലേക്ക് വന്നു, അവിടെ ജലം നിറഞ്ഞു. മൊവാബിന് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ താഴ്വരയിൽ രക്തം തളം കെട്ടിക്കിടക്കുന്നതായിട്ട് അവർക്ക് തോന്നി. അതുകൊണ്ട് തങ്ങളെ ആക്രമിക്കാൻ വന്ന രാജാക്കന്മാർ തമ്മിൽ പടപൊരുതി. അവർ പരസ്പരം കലഹിച്ച് പരസ്പരം വധിച്ചതാണെന്ന് കരുതി മൊവാബിയര് കോട്ട വാതിലുകൾ തുറന്ന് താഴ്വരയിലേക്ക് കടന്നു വന്നു. ആ കടന്നു വന്ന സൈന്യങ്ങളെ സഖ്യ സൈന്യത്തിന് കീഴടക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഭയവിഹ്വലരായ മൊവാബിയര് കോട്ടയിലേക്ക് തന്നെ മടങ്ങി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 3:26-27 യുദ്ധം പ്രതികൂലമെന്ന് കണ്ട മൊവാബ് രാജാവ് 700 ഖഡ്ഗധാരികളെയും കൊണ്ട് ഏദോം രാജാവിനെതിരെ കുതിച്ചു കയറാൻ നോക്കി. എന്നാൽ സാധിച്ചില്ല. കിരീടാവകാശിയായ മൂത്തപുത്രനെ അവൻ മതിലിൽ ദഹനബലിയായി അർപ്പിച്ചു. സംഭീതരായ ഇസ്രായേലിയർ അവനെ വിട്ട് നാട്ടിലേക്ക് മടങ്ങി. മൊവാബ് രാജാവ് ചെയ്തത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. യുദ്ധത്തിൽ തനിക്ക് പരാജയം സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ യുദ്ധങ്ങളുടെ രാജാവായ, അല്ലെങ്കിൽ യുദ്ധങ്ങളുടെ ദൈവമായ കെമോഷന് വേണ്ടി ഒരു ബലി അർപ്പിക്കുകയാണ്. അത് മറ്റാരെയുമല്ല, കിരീടാവകാശിയായ തന്റെ പുത്രനെ തന്നെ. ശത്രു സൈന്യങ്ങൾ നോക്കി നിൽക്കെ അവർക്ക് കാണത്തക്ക വിധത്തിൽ പട്ടണ മതിലിന്റെ മുകളിൽ വെച്ചാണ് പുത്രനെ ബലിയർപ്പിക്കുക. ഇത് വളരെ ഭയാനകമായൊരു പ്രവൃത്തിയാണ്. ഏറ്റവും വലിയ കാഴ്ച ദൈവത്തിന് സമർപ്പിച്ചാൽ ഏറ്റവും വലിയ അനുഗ്രഹം ലഭിക്കും എന്നവർ കരുതി. നരബലി വരെ എത്തി നിന്നു വിഗ്രഹാരാധന. ഏതായാലും ഇതോടുകൂടി യുദ്ധം അവസാനിച്ചു. മൊവാബിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുകയും ചെയ്തു.
എലീഷായുടെ പ്രവർത്തനം തുടർന്ന് കാണുന്നത്, പ്രത്യേകിച്ചും രാഷ്ട്രീയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കാണുന്നത് ആറാമത്തെ അധ്യായത്തിലാണ്. ആറാമത്തെ അധ്യായത്തിൽ സിറിയയും ഇസ്രായേലും തമ്മിലുള്ള ശത്രുതയും യുദ്ധങ്ങളുമാണ് ചിത്രീകരിക്കുന്നത്.
സിറിയ വടക്കൻ രാജ്യമാണ്, ഇസ്രായേലിന് വടക്ക് കിഴക്കായിട്ടാണ് സിറിയ. ഇതാണ് സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസ്. ദാവീദിന്റെ കാലത്ത് സിറിയയെ തോൽപ്പിക്കുകയും ഇസ്രായേലിന്റെ ആശ്രിതരായി കത്ത് പാലിക്കുകയും ചെയ്തിരുന്നു. സിറിയ ഇസ്രായേലിന് കപ്പം കൊടുത്ത ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ദാവീദിന്റെയും സോളമന്റെയും മരണത്തിന് ശേഷം സിറിയ വീണ്ടും സ്വതന്ത്രമായി, ഇസ്രായേലിനേക്കാളും വളരെ ശക്തമായ ഒരു രാജ്യമായി തീരുകയും ചെയ്തു സിറിയ. ആ സിറിയയുമായിട്ടാണ് പിന്നീടുള്ള യുദ്ധം, ഇസ്രായേലിന്റെ യുദ്ധങ്ങൾ. ബി സി 9-ാം നൂറ്റാണ്ടില് മിക്കവാറും സിറിയയുമായിട്ടുള്ള യുദ്ധം വളരെ ശക്തമായി തുടർന്നിരുന്നു. അപ്രകാരം ഒരു യുദ്ധത്തിന്റെ ചരിത്രമാണ് ഇവിടെ അവതരിപ്പിക്കുക. സിറിയ ഇസ്രായേലിനേക്കാളും ശക്തമായിരുന്നു. പലതവണ യുദ്ധത്തിൽ ഇസ്രായേൽ ജനങ്ങൾക്ക് രക്ഷ ലഭിച്ചുവെങ്കിലും ഒരിക്കൽ സിറിയ രാജാവായ ബെൻഹദാദ് സമറിയ പട്ടണത്തിന് ഉപരോധം ഏർപ്പെടുത്തി ഇസ്രായേൽക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായി. ഉപരോധം ദീർഘിച്ചപ്പോൾ പട്ടണത്തിൽ ഭക്ഷണ സാധനങ്ങളില്ലാണ്ടായി. വളരെ ദയനീയമായൊരു ചിത്രം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ആറാമത്തെ അധ്യായം 24-28 വരെയുള്ള വാക്യങ്ങൾ. കുറേ കാലം കഴിഞ്ഞ് സിറിയ രാജാവായ ബെൻ ഹദാദ് സൈന്യം ശേഖരിച്ച് സമറിയ വളഞ്ഞു. അപ്പോൾ സമറിയയിൽ രൂക്ഷമായ ക്ഷാമമുണ്ടായി. ഒരു കഴുതത്തലയ്ക്ക് 8 ഷെക്കൽ വെള്ളിയും കാൽക്കാവ് കാട്ടുള്ളിക്ക് 5 ഷെക്കൽ വെള്ളിയും വിലയായിരുന്നു. അത്രയും രൂക്ഷമായിരുന്നു ക്ഷാമം എന്ന് ചുരുക്കം. ഇസ്രായേൽ രാജാവ് കോട്ടമേൽ നടക്കുമ്പോൾ ഒരുവൾ വിളിച്ചു പറഞ്ഞു, "പ്രഭോ, രാജാവേ, സഹായിക്കണേ." അവൻ പറഞ്ഞു, "കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ എനിക്കെങ്ങനെ കഴിയും? എന്റെ കയ്യിൽ ധാന്യമോ മുന്തിരിയോ ഉണ്ടോ?" രാജാവ് ചോദിച്ചു, "എന്താണ് നിന്റെ പ്രശ്നം?" ശ്രദ്ധിച്ചു കേൾക്കണം എന്താണ് പ്രശ്നമെന്ന്. അതിഭയാനകമായ പ്രശ്നമാണ് ഇവിടെ അവതരിപ്പിക്കുക. അവൾ ഉണർത്തിച്ചു, "ഇവൾ എന്നോട് പറഞ്ഞു, നിന്റെ മകനെ കൊണ്ടുവരിക, ഇന്ന് നമുക്ക് അവനെ ഭക്ഷിക്കാം, നാളെ എന്റെ മകനെ ഭക്ഷിക്കാം. അങ്ങനെ ഞങ്ങൾ എന്റെ മകനെ വേവിച്ചു തിന്നു. അടുത്ത ദിവസം ഞാൻ അവളോട് നിന്റെ മകനെ കൊണ്ടുവരിക, നമുക്കവനെ തിന്നാം എന്ന് പറഞ്ഞു. എന്നാൽ അവൾ അവനെ ഒളിപ്പിച്ചു കളഞ്ഞു. അവളിത് പറഞ്ഞപ്പോൾ രാജാവ് വസ്ത്രം കീറി, അവൻ കോട്ടയിൽ നടക്കുകയായിരുന്നു. രാജാവ് പറഞ്ഞു, ഷാഫാത്തിന്റെ പുത്രൻ എലീഷായുടെ തല ഇന്ന് കഴുത്തിൽ ശേഷിച്ചാൽ കർത്താവ് എന്നെ ശിക്ഷിക്കട്ടെ." ഭയാനകമായ ഒരു ചിത്രം. അമ്മമാർ സ്വന്തം കുഞ്ഞുങ്ങളെ വേവിച്ചു തിന്നാൻ മാത്രം രൂക്ഷമായ ക്ഷാമം. ഇത് പലപ്പോഴും ഇസ്രായേലിൽ ആവർത്തിക്കുന്നതായിട്ട് കാണും. പിന്നീട് BC 587 ജെറൂസലേമിന് ബാബിലോൺ ചക്രവർത്തി ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇതുപോലൊരു ക്ഷാമം ഉണ്ടാവുകയും ജീവിച്ചിരിക്കുന്നവർ ജീവൻ നിലനിർത്താൻ വേണ്ടി മരിച്ചവരുടെ ശവം ഭക്ഷിക്കുകയും ചെയ്ത സാഹചര്യങ്ങളെക്കുറിച്ച് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ കാണും. ഇവിടെ രാജാവ് എലീഷായാണ് ഉത്തരവാദിയായി കണക്കാക്കുക. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ഏലിയ പ്രവാചകന്റെ കാലത്ത് ആഹാബ് രാജാവായി വാഴുമ്പോൾ ഏലിയ പറഞ്ഞതനുസരിച്ച് നാട്ടിൽ രൂക്ഷമായ ക്ഷാമമുണ്ടായി എന്ന്. പക്ഷേ അതും ഇതും രണ്ടു കാര്യങ്ങളാണ്. നാട്ടിൽ ക്ഷാമമുണ്ടാവുന്നെങ്കിൽ, ഇവിടെ പട്ടണത്തിൽ പട്ടിണിയുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ദൈവമോ എലീഷായുടെ പ്രവചനമോ അല്ല, ബെൻ ഹദാദിന്റെ ഉപരോധമാണ്. ഏതായാലും എലീഷായെ വധിക്കാൻ തീരുമാനിച്ചെങ്കിലും എലീഷ കർത്താവിൻ്റെ വചനം രാജാവിനെ അറിയിക്കുകയാണ് ചെയ്യുക. 7-ാമത്തെ അധ്യായത്തിൽ എലീഷ പറഞ്ഞു, "കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. അവിടുന്ന് അരുളി ചെയ്യുന്നു, നാളെ ഈ നേരത്ത് സമറിയായുടെ കവാടത്തിൽ ഒരളവ് നേരിയ മാവ് 1 ഷെക്കലിനും 2 അളവ് ബാർലി 1 ഷെക്കലിനും വിൽക്കും." ഇത് അസാധ്യമെന്നു കരുതിയ പടനായകൻ ചോദിച്ചു, "കർത്താവ് ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നാൽ തന്നെ ഇത് നടക്കുമോ?" എലീഷ പ്രതിവചിച്ചു, "നീ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണും, എന്നാൽ അതിൽ നീ ഭക്ഷിക്കുകയില്ല." പിറ്റേ ദിവസം അവർ പറഞ്ഞതുപോലെ സംഭവിച്ചു. ഇനി ശ്രദ്ധേയമായ ഒരു സംഭവം ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. കുഷ്ഠരോഗിയുടെ സുവിശേഷം എന്ന് വേണമെങ്കിൽ ഇത് വിശേഷിപ്പിക്കാവുന്നതാണ്. 4 കുഷ്ഠരോഗികൾ പ്രവേശന കവാടത്തിന് ഇരിപ്പുണ്ടായിരുന്നു. അവർ പരസ്പരം പറഞ്ഞു, "നാം മരിക്കുവോളം ഇവിടെ ഇരിക്കുന്നത് എന്തിന്? നഗരത്തിൽ പ്രവേശിച്ചാൽ അവിടെ ക്ഷാമം, നാം മരിക്കും. ഇവിടെ ഇരുന്നാലും മരിക്കും. വരുവിൻ, നമുക്ക് സമറിയക്കാരുടെ പാളയത്തിലേക്ക് പോകാം. അവർ ജീവൻ രക്ഷിച്ചാൽ നാം ജീവിക്കും, കൊന്നാൽ മരിക്കും." വളരെ ലോജിക്കലായിട്ടുള്ള യുക്തിസഹമായ ഒരു തീരുമാനം. പട്ടണവാതിൽക്ക് പ്രവേശിക്കാനേ കുഷ്ഠരോഗികൾക്ക് അനുവാദമുണ്ടായിരുന്നുള്ളൂ.
പട്ടണത്തിൽ പ്രവേശിക്കാൻ അവർക്ക് അനുവാദമില്ല, കാരണം അവരെ കല്ലെറിഞ്ഞു കൊല്ലുമായിരുന്നു. സമൂഹം അശുദ്ധരായി മുദ്രകുത്തി പട്ടണത്തിന് പുറത്തേക്ക് ജനത്തിന്റെ സമൂഹത്തിന്റെ വേലിയിറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ അശുദ്ധരായ വ്യക്തികൾ. അവരെന്താണ് ചെയ്യുന്നതെന്ന് നോക്കൂ, തുടർന്ന് വായിക്കുക. അങ്ങനെ ആ സന്ധ്യയ്ക്ക് അവർ സിറിയാക്കാരുടെ പാളയത്തിലേക്ക് പോയി. പാളയത്തിന്റെ അരികിലെത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കാരണം രഥങ്ങളും കുതിരകളും അടങ്ങിയ ഒരു വലിയ സൈന്യത്തിന്റെ ശബ്ദം കർത്താവ് സിറിയൻ സൈന്യത്തെ കേൾപ്പിച്ചു. അവർ പരസ്പരം പറഞ്ഞു, ഇതാ ഇസ്രായേൽ രാജാവ് നമ്മെ ആക്രമിക്കുന്നതിന് ഹിത്യരുടെയും ഈജിപ്തുകാരുടെയും രാജാക്കന്മാരെ കൂലിക്കെടുത്തിരിക്കുന്നു. അങ്ങനെ അവർ ആ സന്ധ്യയ്ക്ക് പാളയവും കുതിരകളും കഴുതകളും ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് പലായനം ചെയ്തു. കുഷ്ഠരോഗികൾ പാളയത്തിൽ കടന്ന് ഭക്ഷിച്ചു പാനം ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്ന വെള്ളിയും സ്വർണവും വസ്ത്രങ്ങളും എടുത്ത് ഒളിപ്പിച്ചു വെച്ചു. മറ്റൊരു കൂടാരത്തിൽ കടന്ന് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളും എടുത്തുകൊണ്ടുപോയി ഒളിച്ചു വെച്ചു. അപ്പോൾ എത്ര വേണമെങ്കിലും സമ്പാദിക്കാം, സ്വരു കൂട്ടാനുള്ള അവസരമാണ്. ഭക്ഷണ സാധനങ്ങളുണ്ട്, നശിച്ചു പോകാത്ത വസ്ത്രങ്ങളുണ്ട്, വെള്ളിയുണ്ട്, സ്വർണമുണ്ട്. പക്ഷെ എത്രമാത്രം വാരി കൂട്ടും? കുഷ്ഠരോഗികൾക്ക് നീതിബോധമുണ്ടായിരുന്നു. 9 വാക്യം, പിന്നെ അവർ പരസ്പരം പറഞ്ഞു, നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. ഇന്ന് സദ്വാർത്തയുടെ ദിവസമാണ്. നാം പ്രഭാതം വരെ മിണ്ടാതിരുന്നാൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതിനാൽ രാജകൊട്ടാരത്തിൽ വിവരമറിയിക്കാം. ഇത് ശ്രദ്ധേയമായൊരു പാഠം നമുക്ക് നൽകുന്നുണ്ട്. ഈ സമൂഹം തങ്ങളെ പുച്ഛിച്ച് അശുദ്ധരെന്ന് മുദ്രകുത്തി പുറത്താക്കിയതാണ് എന്നവർക്കറിയാം. എങ്കിലും തങ്ങൾക്ക് കിട്ടിയ ഈ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത അത് നഗരത്തിൽ അറിയിക്കേണ്ടത് തങ്ങളുടെ കടമയാണ് എന്ന് അവർ മനസ്സിലാക്കി. ആഹാരം എവിടെയുണ്ട് എന്ന് അറിയിച്ചു കൊടുക്കുക. ആഹാരത്തിൻ്റെ കുത്തകാവകാശം സ്വന്തമാക്കുകയല്ല, ഈ ആഹാരം സ്വന്തമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുകയല്ല, മറ്റുള്ളവരെ പട്ടിണി കിട്ടുകൊണ്ട് ആഹാരത്തെ ഒരായുധമായി ഉപയോഗിക്കുകയല്ല, ആഹാരം എല്ലാവരുമായി പങ്കുവെക്കുകയാണ് തങ്ങളുടെ കടമ എന്ന് കുഷ്ഠരോഗികൾക്കറിയാമായിരുന്നു. നമ്മളിത് പ്രഭാതം വരെ മിണ്ടാതിരുന്നാൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. രാജാവിൻ്റെ അല്ല, ദൈവത്തിൻ്റെതാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയ പാഠം, ആഹാരം എല്ലാവർക്കും ആവശ്യമാണ്. ദൈവം നൽകുന്നതാണ് ആഹാരം. ദൈവം നൽകിയ ഈ ഭൂമിയിൽ ദൈവം നൽകുന്ന കാറ്റും വെള്ളവും വെളിച്ചവും വളവും ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നു, ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു, എല്ലാവർക്കും സമൃദ്ധമായി ഭക്ഷിക്കാൻ വേണ്ടി ആഹാരം ലഭിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1 തന്നെ പറഞ്ഞു വെച്ചതാണ്, ഭൂമി എല്ലാവർക്കും വേണ്ടി ദൈവം നൽകിയതാണ്. ഈ ഭൂമിയിൽ കൃഷി ചെയ്ത് ആഹാരം സമ്പാദിക്കുന്നത് അത് എല്ലാവർക്കും ജീവൻ നിലനിർത്താനും സംരക്ഷിക്കാനും വേണ്ടിയാണ്. പക്ഷെ ഇന്ന് ആഹാരം തന്നെ ഒരു കുത്തക ആയി മാറ്റിക്കൊണ്ട് ആഹാര ഉൽപ്പാദനത്തിലുള്ള മാർഗങ്ങൾ, വിത്തുകൾ പോലും കുത്തകയാക്കി മാറ്റി അത് ഒരു സ്വത്ത് സമ്പാദനത്തിൻ്റെ മാർഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. ഇപ്രകാരമുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ കോടിക്കണക്കിന് മനുഷ്യർ പട്ടിണി കിടന്നു മരിക്കുന്നു. ഇത് ശരിയല്ല എന്ന കുഷ്ഠരോഗിയുടെ ബോധ്യം ഇന്ന് ഇപ്രകാരമുള്ള കുത്തകാവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. എലീഷ പറഞ്ഞതുപോലെ സംഭവിച്ചു. സിറിയൻ സൈന്യം പാളയം ഉപേക്ഷിച്ച് തങ്ങളുടെ വസ്തുവകളെല്ലാം വിട്ട് ഓടിപ്പോയതുകൊണ്ട് വളരെയേറെ ഭക്ഷ്യവിഭവങ്ങൾ സമറിയായിക്കു ചുറ്റും അവശേഷിച്ചു. അങ്ങനെ പട്ടിണിയറന്നു. വീണ്ടും ദൈവം പ്രവാചകനിലൂടെ പ്രവർത്തിക്കുകയാണ്. അന്താരാഷ്ട്ര തലങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ദൈവം എല്ലാവർക്കും സമൃദ്ധി നൽകുന്നു. സമൃദ്ധി നൽകുന്നവനാണ്, സംരക്ഷണം നൽകുന്നവനാണ് ദൈവം. ആരും നശിച്ചു പോകണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. ഇസ്രായേൽ ചരിത്രത്തിലൂടെ ദൈവത്തിൻ്റെ സ്വഭാവം പടിപടിയായി നമുക്ക് വെളിപ്പെടുത്തി കിട്ടുകയാണ്. അടുത്തത് 8-9 എലീഷ പ്രവാചകനിലൂടെ രാജഭരണങ്ങൾക്ക് രാജവംശങ്ങൾക്ക് തന്നെ മാറ്റം വരുത്തുന്ന, രാജാക്കന്മാരെ തകിടം മറിക്കുന്ന സംഭവങ്ങളാണ് രേഖപ്പെടുത്തുക. 8:7-15 വാക്യങ്ങളിൽ അയൽ രാജ്യമായ സിറിയയിൽ രാജവംശത്തിന് മാറ്റം വരുത്തുന്ന ഒരു സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുക. അക്കാലത്ത് എലീഷ ദമാസ്കസിലെത്തി. സിറിയ രാജാവായ ബെൻഹദാദ് രോഗഗ്രസ്തനായിരുന്നു. ദൈവപുരുഷൻ വന്നെന്നറിഞ്ഞ് രാജാവ് ഹസായേലിനോട് പറഞ്ഞു, നീ ഒരു സമ്മാനവുമായി ചെന്ന് ഞാൻ രോഗവിമുക്തനാകുമോ എന്ന് കർത്താവിനോട് ആരായാൻ ദൈവപുരുഷനോട് അഭ്യർത്ഥിക്കുക. എലീഷ പറഞ്ഞു, തീർച്ചയായും രോഗവിമുക്തനാകുമെന്ന് പോയി അറിയിക്കുക. എന്നാൽ അവൻ നിശ്ചയമായും മരിക്കുമെന്ന് കർത്താവിനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അവൻ അസ്വസ്ഥനാകുവോളം എലീഷ കണ്ണിമയ്ക്കാതെ അവനെ നോക്കി നിന്നു, പിന്നെ കരഞ്ഞു. ഹസായേൽ ചോദിച്ചു, പ്രഭോ എന്താണ് അങ്ങ് കരയുന്നത്? അവൻ പറഞ്ഞു, നീ ഇസ്രായേൽ ജനത്തോട് ചെയ്യാനിരിക്കുന്ന ക്രൂരത ഓർത്തിട്ട് തന്നെ നീ അവരുടെ കോട്ടകൾക്ക് തീവയ്ക്കൂ. അവരുടെ യുവാക്കന്മാരെ വാളിനിരയാക്കും, അവരുടെ പൈതങ്ങളെ അടിച്ചുകൊല്ലും, ഗർഭിണികളുടെ ഉദരം പിളർക്കുകയും ചെയ്യും. അപ്പോൾ വരാൻ പോകുന്ന ദുരന്തങ്ങൾ, ഇസ്രായേലിന് വരാൻ പോകുന്ന ദുരന്തങ്ങളെ കണ്ടുകൊണ്ട് തന്നെയാണ് ഏലിയായുടെ ദൗത്യം എലീഷ ഇവിടെ പൂർത്തിയാക്കുക. കർത്താവ് ഹോറബിൽ വെച്ച് ഏലിയായോട് ആവശ്യപ്പെട്ടതാണ്, സിറിയ രാജാവായ ബെൻഹദാദിന് പകരം ഹസായേലിനെ രാജാവായി അഭിഷേകം ചെയ്യുക. ഇവിടെ അഭിഷേകത്തെക്കുറിച്ച് നടക്കുന്നില്ല എങ്കിലും എലീഷായുടെ പ്രവചനം ഹസായേലിന് രാജവംശം തുടങ്ങാൻ ബെൻഹദാദിനെ കൊന്ന് രാജഭരണം ഏറ്റെടുക്കാൻ പ്രേരകമായി തീർന്നു. 14-ാമത്തെ വാക്യത്തിൽ അവൻ തന്റെ യജമാനന്റെ അടുത്തേക്ക് മടങ്ങി. യജമാനൻ ചോദിച്ചു, എലീഷ എന്തു പറഞ്ഞു? അവൻ മറുപടി പറഞ്ഞു, അങ്ങ് നിശ്ചയമായും സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവൻ ഒരു പുതപ്പെടുത്തു വെള്ളത്തിൽ മുക്കി രാജാവിന്റെ മുഖത്തിട്ടു. അങ്ങനെ അവൻ മരിച്ചു. ഹസായേൽ രാജാവായി, ശക്തനായ ഒരു രാജാവ്. ഹസായേൽ ഇനി അങ്ങോട്ട് ഇസ്രായേലിന് ഒരു പേടി സ്വപ്നമായി മാറുകയാണ്. 2-ാമത്തെ വിപ്ലവാത്മകമായ പ്രവർത്തനം 9-ാമത്തെ അധ്യായത്തിലാണ്. ഏലിയായോട് കർത്താവ് പറഞ്ഞിരുന്നു, ആഹാബിന് പകരം യേഹുവിനെ രാജാവായി അഭിഷേകം ചെയ്യണമെന്ന്. ഇപ്പോൾ ആ കൽപ്പനയും നിറവേറുകയാണ്. 9-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ കാണും, എലീഷ പ്രവാചകൻ പ്രവാചകഗണത്തിൽ ഒരുവനെ വിളിച്ചു പറഞ്ഞു, അരമുറുക്കി ഒരു പാത്രം തൈലമെടുത്ത് റാമോത്ത് ഗിലയാദിലേക്ക് പോവുക. അവിടെ എത്തി നിംഷയുടെ പൗത്രനും യഹോഷാഫാത്തിന്റെ പുത്രനുമായ യേഹുവിനെ അന്വേഷിക്കുക. അവനെ ഒറ്റയ്ക്ക് ഉള്ളിലേക്ക് വിളിച്ചുകൊണ്ടുപോവുക. അവന് തലയിൽ തൈലമൊഴിച്ചുകൊണ്ട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിന്റെ രാജാവായി ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു. പിന്നെ അവിടെ നിൽക്കാതെ വാതിൽ തുറന്ന് ഓടുക. യേഹുവിനെ രാജാവായി അഭിഷേകം ചെയ്തു. പ്രവാചകൻ പറഞ്ഞതുപോലെ പ്രവാചക ശിഷ്യൻ പ്രവർത്തിച്ചു. യേഹു താൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു എന്നറിയുമ്പോൾ ചെയ്യുന്നത് ആഹാബിന്റെ വംശത്തെ ഉന്മൂലനം ചെയ്യുകയാണ്. 9-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ അധ്യായത്തിലും യേഹുവിന്റെ പ്രവർത്തനങ്ങൾ വിവരിക്കുന്നുണ്ട്. ബാൽ ആരാധന നാട്ടു നടപ്പാക്കിയ ആഹാബിന്റെ കുടുംബത്തിൽ അവശേഷിച്ച സകലരെയും യേഹു ഉന്മൂലനം ചെയ്തു. യേഹുവിന്റെ ഭരണം രക്തരൂഷിതമായിരുന്നു. രാജവംശത്തെ, അത് ആഹാബിന്റെ രാജവംശത്തെ മാത്രമല്ല യൂദാ രാജാവിനെയും വധിച്ചു. തുടർന്ന് 10-ാമത്തെ അധ്യായത്തിൽ 18-31 വരെയുള്ള വാക്യങ്ങളിൽ ബാൽ ആരാധകരെ ഒന്നടങ്കം ഉന്മൂലനം ചെയ്യുന്നതായിട്ട് കാണും. ഒരു രാജവംശത്ത് നിന്ന് മറ്റൊരു രാജവംശത്തിലേക്ക് ചരിത്രം കടക്കുമ്പോൾ കൂട്ടക്കൊലയും രക്തച്ചൊരിച്ചിലും നടക്കുകയായി. ഇങ്ങനെ കലാപങ്ങൾക്ക് തിരികൊളുത്തിയതും എലീഷ തന്നെയാണ്. ഇന്ന് നമുക്ക് നൽകേണ്ട പാഠം അട്ടിമറി പ്രവർത്തനങ്ങളിൽ ഇടപെടാനായിട്ട് ദൈവം പ്രവാചകന്മാരെ അയക്കുന്നു എന്നതല്ല, ദൈവത്തിന്റെ പദ്ധതിയും ഹിതവും അനുസരിച്ച് വേണം രാജഭരണം നടക്കാൻ. ദൈവം ഒരുവിനേയുള്ളൂ. ഇസ്രായേലിനെ സംബന്ധിച്ച് രാഷ്ട്രീയവും മതപരവുമായ തലങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഇന്ന് ആ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്, നമുക്കറിയാം. എന്നാലും ധാർമ്മിക നിയമങ്ങൾ സകല രാഷ്ട്രങ്ങളുടെയും അടിസ്ഥാന നിയമങ്ങളായി നിൽക്കണം. കൊല്ലരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത് എന്നിങ്ങനെയുള്ള അടിസ്ഥാന പ്രമാണങ്ങൾ മനുഷ്യൻ പാലിക്കുന്നില്ല എങ്കിൽ രാഷ്ട്രത്തിന് നിലനിൽപ്പുണ്ടാവില്ല. ആ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രത്യേക വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ രാഷ്ട്രം തന്നെ കലാപത്തിന് ഇരയായിത്തീരുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് ധാർമ്മിക നിയമങ്ങളിൽ, ദൈവിക നിയമങ്ങളിൽ അടിയുറച്ച ഒരു ഭരണ സംവിധാനമാണ്. എലീഷയുടെ മരണത്തെക്കുറിച്ച് 13-ാമത്തെ അധ്യായം 14-21 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എലീഷയുടെ മരണത്തെ തുടർന്നും അദ്ദേഹം പ്രവർത്തിച്ചതായിട്ട് കാണാം. 21-ാമത്തെ വാക്യം, ഒരുവനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ അക്രമി സംഘത്തെ കണ്ട് അവർ ജഡം എലീഷയുടെ കല്ലറയിലേക്ക് എറിഞ്ഞു. എലീഷയുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിന്നു. മരണത്തിന് ശേഷവും പ്രവചിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം വിശുദ്ധരുടെ പൂജ്യ അവശിഷ്ടങ്ങളെ കുറിച്ചുള്ളതാണ്. ഇന്ന് കത്തോലിക്കാ സഭയിൽ നിലനിൽക്കുന്ന ഒരു ആചാരമാണ് തിരുശേഷിപ്പിനെ വണങ്ങുക എന്നത്. കർത്താവിന് ഹിതകരമായ രീതിയിൽ ജീവിച്ചുവെന്ന സഭയ്ക്ക് ഉറപ്പുള്ള വ്യക്തികളെ പ്രത്യേക അടയാളങ്ങളുടെ വെളിച്ചത്തിൽ വിശുദ്ധരായി പ്രഖ്യാപിക്കുകയും ആ വിശുദ്ധരുടെ ശരീരാവശിഷ്ടങ്ങൾ, അവരുപയോഗിച്ച വസ്തുക്കൾ ഇവയൊക്കെ പൂജ്യമായി കരുതുകയും ചെയ്യുന്നുണ്ട്. ഇത് വിഗ്രഹാരാധനയായി ചിലക്ക് തെറ്റിദ്ധരിക്കും. പൂജ്യാവശിഷ്ടങ്ങളെ ഒരിക്കലും ആരും ആരാധിക്കാറില്ല. മരിച്ചവരോടുള്ള ആദരവ് അവരുടെ ശവകുടീരങ്ങൾ ബഹുമാനിക്കുന്നത് കൊണ്ട് നമ്മൾ പ്രകടമാക്കാറുണ്ട്. ഇപ്രകാരമുള്ള ആചാരങ്ങളിലൂടെ ഒക്കെ ഒരു ഉദാഹരണമാണ് എലീഷായുടെ ശവ ശരീരത്തെ സ്പർശിച്ച മരിച്ച മനുഷ്യൻ എണീറ്റ് നിന്നു എന്നത്. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഏത് ഉപകരണവും ഉപയോഗിക്കാം. വിശുദ്ധരോടുള്ള ഭക്തി പ്രകടമാക്കാൻ അവരുടെ ശരീര അവശിഷ്ടങ്ങളെ ആദരിക്കുന്നത് അതിൽ തന്നെ തെറ്റല്ല. സഭ അത് അംഗീകരിക്കുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം ഓർക്കേണ്ട ഒരു കാര്യം, ഈ വിശുദ്ധ അവശിഷ്ടങ്ങളൊന്നും ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളല്ല. വിശുദ്ധ കുർബാന പോലെയല്ല വിശുദ്ധന്മാരുടെ ജീവിത അവശിഷ്ടങ്ങൾ, തിരുശേഷിപ്പുകൾ. അതിന് അർത്ഥമുണ്ട്, വിശുദ്ധരോടുള്ള ഭക്തി പ്രകടമാക്കാൻ, അവരോടുള്ള ആദരവ് പ്രകടമാക്കാൻ, അവരുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ, അതിൽ പ്രചോദനം ഉൾക്കൊള്ളാൻ ഒക്കെ ഇത് സഹായിക്കും. പക്ഷെ അതൊന്നും ആരാധന വസ്തുവായി ആരും കണക്കാകാറില്ല. സഭ അങ്ങനെ ഒരു ആരാധനയ്ക്ക് പ്രേരിപ്പിക്കുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. എലീഷായ്ക്ക് ശേഷം ഇസ്രായേലിൽ എന്ത് സംഭവിച്ചു? ആരാണ് എലീഷായുടെ ദൗത്യം, പ്രവാചക ദൗത്യം തുടർന്ന് നിർവഹിച്ചത്? നമ്മൾ നാളെ കാണാൻ പോകുന്നത് വളരെ നിർണായകമായ ഇസ്രായേൽ ചരിത്രത്തിന്റെ അന്ത്യഘട്ടമാണ്. ഇസ്രായേൽ ചരിത്രത്തിന്റെ വടക്കൻ രാജ്യമായ ഇസ്രായേലിന്റെ അന്തിമ നിമിഷങ്ങൾ, ആ നിമിഷങ്ങളിൽ ദൈവമയച്ച രണ്ട് പ്രവാചകന്മാർ ആമോസ്, ഹോസിയ, ഇവരെക്കുറിച്ചാണ് നമ്മൾ ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ, ദിവസങ്ങളിൽ പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അവിടുന്നാണ് രാജാക്കന്മാരുടെ രാജാവ്, അവിടുന്നാണ് നാഥന്മാരുടെ നാഥൻ. എല്ലാ ജനതകളും അവിടുത്തെ പരിപാലനയുടെ കീഴിലാണ്. ലോക ചരിത്രത്തെ, ജനപദങ്ങളുടെ ചരിത്രത്തെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും അവിടുന്ന് തന്നെയാണ്. അങ്ങ് പ്രവാചകന്മാരിലൂടെ ലോക ജനതകൾക്ക് നേതൃത്വം നൽകുന്നതായി ഞങ്ങൾ കണ്ടു. കർത്താവേ, അങ്ങയുടെ വചനമാണ് ഇന്നും ഞങ്ങൾക്ക്, ലോകത്തിലുള്ള എല്ലാ ജനതകൾക്കും പ്രകാശമായി തീരേണ്ടത്. അങ്ങയുടെ വചനത്തിൽ നിന്ന് എല്ലാ അധികാരികളും, സഭാധികാരികളും രാഷ്ട്രീയ അധികാരികളും എല്ലാ മതാധികാരികളും പ്രചോദനം ഉൾക്കൊള്ളാൻ, അങ്ങയുടെ വചനത്തിൽ നിന്ന് പ്രകാശം സ്വീകരിച്ചുകൊണ്ട് സത്യത്തിൻ്റെയും നീതിയുടെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മാർഗത്തിൽ ജനതകളെ ഐക്യത്തിലേക്ക്, സമൃദ്ധിയിലേക്ക്, സമാധാനത്തിലേക്ക് നയിക്കാൻ അവിടുന്ന് ഇടവരുത്തണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനത്തിനുള്ള മാർഗങ്ങൾ, സമാധാനത്തിനുള്ള ആഗ്രഹങ്ങൾ, തീരുമാനങ്ങൾ അവിടും തന്നെ ഉരുവാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അവിടുന്ന് കേട്ടറിയണമേ. ആമേൻ.